നാം പലപ്പോഴും എന്നെ നോക്കണ്ട, ക്രിസ്തുവിനെ നോക്കൂ, അവനെ അനുകരിപ്പി എന്ന് പറയാറുണ്ട്. നല്ല കാര്യം, വളരെയേറെ ആത്മികത തുളുമ്പുന്നതായ വാക്കുകളാണത്. എന്നാൽ വാസ്തവത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവവൈദ്യന് പറയുവാൻ സാധിക്കും, എന്നെ അനുകരിപ്പി.
പ്രിയരെ, വന്ദനം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവവചനം, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തരുന്ന ദൈവവചനം, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, നിത്യമായ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവവചനം. ഇന്നും പഠിക്കുവാൻ ലഭിച്ച അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ജീവസന്ദേശത്തിന്റെ വചനപഠന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും.
പലർക്കും തങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്താൽ പിന്നെ ഉറക്കം വരില്ല. ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വീരവാദം മുഴക്കിയാൽ തന്നെ എത്രയെത്ര കുറ്റബോധങ്ങൾ! ഇതൊക്കെ ചികയുവാൻ പോയാൽ നാം ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുകയുമില്ല സുഹൃത്തെ. ഇതൊന്ന് മായ്ച്ചു കിട്ടുവാൻ എന്താണൊരു മാർഗം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, നമുക്കൊരുമിച്ച് ഇന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. തന്റെ പ്രിയപ്പെട്ട സഭയായ ഫിലിപ്പിയിലെ സഹോദരങ്ങൾക്ക് വിശുദ്ധ പൌലോസ് എഴുതുന്ന കത്താണ് ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ലേഖനമാണെങ്കിലും എത്ര ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 3 വിശുദ്ധ പൌലോസ് തന്റെ അനുഭവത്തിൽ നിന്നും അനേകം കാര്യങ്ങൾ പറയുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. തന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പൌലോസ് പറഞ്ഞു. തനിക്ക് ലാഭമായി ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചപ്പോൾ ജീവിതത്തിൽ അതുവരെ ലാഭമായി കണ്ടിരുന്നതിനെയെല്ലാം നഷ്ടമായി ഛേദമായി എണ്ണുവാൻ പൌലോസിന് സാധിച്ചു. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ തന്നെ ഒരു വലിയ വ്യതിയാനം സംഭവിച്ചു. താൻ വില കൊടുക്കേണ്ട സ്ഥാനത്ത് വില കൊടുത്തു തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു. എത്ര വലിയ തീരുമാനങ്ങളല്ലേ! നാം 14 വരെ പഠിച്ചു കഴിഞ്ഞു. 3 14 വരെ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 15 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ്. 14 വാക്യത്തിൽ നാം വായിച്ചു, 13-14 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. താനൊരു സമ്മാനം ലഭിക്കുവാനായി ഓടുകയാകുന്നു എന്നാണ് പൌലോസ് ഇവിടെ പറയുന്നത്. അതെ, തന്റെ ജീവിതത്തിൽ പിൻപൊട്ടു നോക്കിയാൽ എപ്പോഴും ലജ്ജിക്കുവാൻ മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വിട്ടുകളഞ്ഞതൊക്കെ അതുപോലെ മറക്കുന്നു, അതൊക്കെ പാഠമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുകയാണ്. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മിൽ തികഞ്ഞവൻ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊൾക്കുക, വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. തികഞ്ഞവർ ഒക്കെയും എന്ന് പറയുന്നതിൽ നിന്നും പൌലോസ് എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? പക്വതയിൽ ഒരാൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിരിക്കുന്നവൻ എന്ന അർത്ഥമാണ് പൌലോസ് ഉദ്ദേശിക്കുന്നത്. ഒരു ശിശുവിന്റെ ഉദാഹരണത്തിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 17 പ്രായമായൊരു കുട്ടി നമ്മുടെ അടുക്കലുണ്ട് എന്നിരിക്കുക. അവൻ എത്ര നല്ല കുട്ടിയാണ്, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ 17 ശേഷവും അവൻ അതേ നിലയിലാണ് കാണപ്പെടുന്നതെങ്കിൽ സാരമായ എന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതത്രേ. വളർച്ചയിൽ പക്വതയുണ്ടായിരിക്കുക എന്ന ചിന്തയാണ് പൌലോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെ ഇടയിൽ പൂർണരായിട്ടുള്ളവർ, അതായത് ക്രിസ്തുവിൽ സാധാരണ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്നാണ് പൌലോസ് പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ പൌലോസിനോട് ഒരു മനസ്സുള്ളവരായിരിക്കും, അതായത് പൌലോസിനോട് ചേർന്ന് കളിക്കളത്തിൽ ഇറങ്ങി അതേ ലക്ഷ്യത്തിലേക്ക് ഓടുക എന്നാണ് അവൻ പറയുന്നത്. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് വേറെ വല്ല ചിന്തയും ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കാം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആഗ്രഹിക്കുന്ന വിശ്വാസിയെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. ശരിയായി നടക്കുന്നതിന് വായിൽ കടിഞ്ഞാണിന്റെ ആവശ്യമുള്ള കുതിരയെയും കോവർ കഴുതിയെയും പോലെ നിങ്ങൾ ആകരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് താങ്കളെ അപ്രകാരം നടത്തേണ്ടതിനായി വരുന്ന പക്ഷം അത് താങ്കളെ മുറിവേൽപ്പിക്കുന്നതാണ്. അവന്റെ ദൃഷ്ടികൊണ്ട് താങ്കളെ നടത്തുവാൻ താങ്കൾ എന്തുകൊണ്ട് അവനെ അനുവദിക്കുകയില്ല? അപ്രകാരം നമ്മെ നടത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതും താങ്കൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്. ദൈവത്താൽ നയിക്കപ്പെടുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ഹിതം താങ്കൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവഹിതം അറിയുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അനേക ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ദൈവഹിതം അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. കർത്താവായി യേശുക്രിസ്തുവുമായുള്ള സമ്പർക്കത്തിൽ ജീവിക്കുന്നതിൽ നിന്നുമാണ് ദൈവഹിതം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവനോട് കൂടുതൽ അടുത്ത് ജീവിക്കുമ്പോഴാണ് ദൈവഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ദൈവഹിതം നമുക്ക് കാണിച്ചു തരുമ്പോൾ, അത് ചെയ്യുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലേ കൂടുതൽ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി തരികയുള്ളൂ. ദൈവഹിതം അറിയുവാനായിട്ടുള്ള ഒന്നാമത്തെ മാർഗം ദൈവവചനമാണ്. ദൈവവചനത്തിൽ നാം എത്രമാത്രം അറിവുള്ളവരാണോ അത്രയുമധികം ദൈവഹിതം അറിയുവാൻ നമുക്ക് സാധിക്കും. ആരോ ഒരാൾ പറഞ്ഞു, ദൈവഹിതം അറിയുവാൻ ഒന്നാമതായി നാം ദൈവഹിതം ദൈവം നമ്മെ കാണിച്ചാൽ, തന്റെ ഹിതം നമ്മെ കാണിച്ചാൽ അത് അനുസരിക്കാമെന്നുള്ള മനോഭാവത്തോടുകൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ എന്ന്. പലപ്പോഴും ദൈവം പറയട്ടെ, എനിക്ക് സൌകര്യമെങ്കിൽ ഞാൻ അനുസരിക്കാം എന്ന മനോഭാവത്തോടെ നാം ദൈവസന്നിധിയിൽ ചെല്ലുന്നതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നു. ആ ഒരു മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു മനോഭാവത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞല്ലോ, അത് പ്രഥമമായും ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിലൂടെ ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തുന്നു. ദൈവഹിതം അറിയുന്നതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. സൂക്ഷ്മതയില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദർശനമോ ഒരു ദൂതനെയോ അഥവാ പച്ചക്കൊടി കാട്ടുന്ന ആളിനെയോ പ്രതീക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തോടുകൂടെ ദിവസം തോറും നടക്കുന്നതിൽ കൂടെയും ദൈവത്താൽ നയിക്കപ്പെടുന്നതിനുള്ള ആഗ്രഹത്താൽ കൂടെയുമാണ് ദൈവഹിതം അറിയുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ ശരിയായ പാതയിൽ മുൻപോട്ട് പോകുന്നതിന് ഇത് താങ്കളെ സഹായിക്കുകയും അത് താങ്കളുടെ ഹൃദയത്തിന് അത്യന്ത സന്തോഷം നൽകുകയും ചെയ്യും. ദൈവഹിതം മാത്രമേ നമുക്ക് ആനന്ദം നൽകൂ, ജീവിതത്തിൽ സംതൃപ്തി നൽകൂ. 16 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം. ഓട്ടക്കളത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ ഫിലിപ്പിയിലെ വിശ്വാസികളെ പൌലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിരുദ പ്രാപിപ്പാനായി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് അവർ മുന്നേറണമെന്നാണ് അവരെക്കുറിച്ച് പൌലോസ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് തന്നെ തന്നെ ഒരു ഉദാഹരണമായി പൌലോസ് ചൂണ്ടിക്കാണിക്കുന്നു. 17 വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കൂറിക്കൊള്ളുവീൻ. എനിക്ക് ഈ പറഞ്ഞതുപോലെ പറയുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അങ്ങനെ പറയുവാൻ കഴിയുകയില്ല, എന്നാൽ പൌലോസിന് അങ്ങനെ പറയുവാൻ കഴിഞ്ഞു എന്നത് അവന്റെ പ്രാഗൽഭ്യത്തെ കാണിക്കുന്നതാണ്. എപ്രകാരമാണ് അത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ എന്നെ സൂക്ഷിച്ചു നോക്കുക എന്നത്ര പൌലോസ് പറയുന്നത്. ഇത് വെറുമൊരു അനുകരണമല്ല. പിന്നെയോ പൌലോസ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം, ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ക്രിസ്തുവിന്റെ ശക്തിയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ പഠിപ്പീൻ എന്നാണ്. അതെ, എന്നെ അനുകരിപ്പീൻ. എത്ര മനോഹരമായ ഒരു പ്രാഗൽഭ്യമില്ലേ! നാം പലപ്പോഴും എന്നെ നോക്കണ്ട, ക്രിസ്തുവിനെ നോക്കൂ, അവനെ അനുകരിപ്പീ എന്ന് പറയാറുണ്ട്. നല്ല കാര്യം, വളരെയേറെ ആത്മീകത തുളുമ്പുന്നതായ വാക്കുകളാണത്. എന്നാൽ വാസ്തവത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവവൈദ്യന് പറയുവാൻ സാധിക്കും, എന്നെ അനുകരിപ്പീൻ. ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കൂ. ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കൂ. ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതുപോലെ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ എന്റെ പ്രതികരണം ശ്രദ്ധിക്കൂ. അങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കുന്നതല്ലേ മറ്റൊരു വ്യക്തിയെ, പ്രത്യേകിച്ചും താങ്കളെ നോക്കുന്ന ഒരു വ്യക്തിയെ ശരിയായ പാതയിൽ നയിക്കുവാൻ സഹായിക്കുന്നത്? ഇനിയും പൌലോസ് മറുവശം ചർച്ച ചെയ്യുന്നു. 18-19 വാക്യങ്ങൾ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നാമമാത്രമായ നാമധേയ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്ന കഠിനമായ വാക്കുകളാണ് ഇവിടെ നാം കാണുന്നത്. അവർ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നു, എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ അവകാശപ്പെടുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അവരുടെ വയറാണ് അവരുടെ ദൈവം. എത്രയോ കഷ്ടകരമായ കാര്യമാണല്ലേ. അവർ തങ്ങളുടെ വിശപ്പിനാൽ നയിക്കപ്പെട്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ചിലർക്ക് പണസമ്പാദനത്തിനുള്ള വിശപ്പാണുള്ളത്. പണത്തിനുവേണ്ടി എന്തും ചെയ്യുന്നതിന് അവർ തയ്യാറാകുന്നു. മറ്റു ചിലർക്ക് ലൈംഗിക സുഖത്തിനു വേണ്ടിയുള്ള വിശപ്പാണ്, അത് അവരുടെ ദൈവമായിത്തീരുന്നു. മറ്റു ചിലർക്ക് അത്യാഗ്രഹമാണ്. വഴക്കിനും ദുരഭിമാനത്തിനുമൊക്കെ കാരണമായിട്ടുള്ളത് അതത്രേ. അവരുടെ ഹൃദയവും മനസ്സും ഭൌമികമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവർ സ്വയത്തിനുവേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവർ അതിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ലജ്ജിക്കേണ്ടതായ കാര്യത്തിൽ അവർ അഭിമാനം കൊള്ളുന്നു. ദമസ്കോസിലേക്കുള്ള വഴിയിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുപോലെയുള്ള വിപ്ലവം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെയും ചിന്തയുടെയും സമയത്തിന്റെയും താലന്തുകളുടെയും വസ്തുവകകളുടെയും എല്ലാം ക്രിസ്തു ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി സംസാരിപ്പാൻ ഇടയാകണമെന്ന് അത്രേ പൌലോസ് പറയുന്നത്. യാക്കോബ് അപ്പോസ്തോലൻ അതിനെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പ്രവൃത്തികൾ കൂടാതെ നമ്മുടെ വിശ്വാസം അയൽക്കാർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന്. നിങ്ങളുടെ വിശ്വാസത്തെ അവൻ നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടിയാണ് ന്യായം വിധിക്കുന്നത്. വിശ്വാസികൾ ക്ഷണഭങ്കുരമായ ലൌകിക കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുന്നത് എത്രയോ ദുഃഖകരമായ കാര്യമാണ്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു വളരെ പ്രസിദ്ധമായ ഒരു വാക്യം, നമ്മുടെ പൌരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. പൌരത്വം എന്ന് പറഞ്ഞാൽ പൂർണമായ ജീവിതരീതിയാണ്, ഒരു പുതിയ ജീവിതരീതി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഭവന നഗരം സ്വർഗത്തിലാകുന്നു എന്നാണ് പറഞ്ഞത്. പൌലോസ് ആ അർത്ഥത്തിലായിരിക്കണം പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയ പട്ടണം ഒരു റോമൻ കോളനിയായിരുന്നു. റോമൻ നിയമങ്ങളായിരുന്നു ഫിലിപ്പിയിൽ നിലനിന്നിരുന്നത്. റോമയിലെ പരിഷ്കാര രീതി അനുസരിച്ചാണ് ജനങ്ങൾ ഫിലിപ്പിയിലും വസ്ത്രധാരണം ചെയ്തിരുന്നത്. അവർ ലാറ്റിൻ ഭാഷ സംസാരിച്ചിരുന്നു. റോമിന്റെ ആധിപത്യത്തിന് കീഴിലുള്ള കോളനി ആയിരുന്നതിനാൽ സകലവും റോമിലെ പോലെ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് സഭ എന്ന പൊതുനാമത്തിൽ അറിയപ്പെടുന്ന വിശ്വാസികൾ സ്വർഗത്തിന്റെ കോളനി എന്ന പോലെ ജീവിക്കുകയും സ്വർഗത്തിലായിരിക്കുന്നതുപോലെ പ്രവർത്തിക്കുകയും സ്വർഗത്തിലെ പോലെ സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും ഇപ്രകാരമല്ല കാണുന്നത്. എന്നാൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാകുന്നു എന്നും സ്വർഗത്തെയും സ്വർഗത്തിന്റെ ദൂതുമാണ് ഇവിടെ നാം പ്രതിനിധാനം ചെയ്യേണ്ടത് എന്നും പൌലോസ് പറയുന്നു. കാരണം നമ്മുടെ പൌരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. വിശ്വാസിയുടെ ഉന്നതമായ പ്രത്യാശയെക്കുറിച്ചും പൌലോസ് പ്രകടമാക്കുന്നു. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രത്യാശയോടുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ പൌരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പൌലോസ് പറയുന്നത് അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്നാണ്. ന്യായവിധിയുടെ കാലമായ മഹാപീഡന കാലത്തിൽ കൂടി കടന്നുപോകേണ്ടി വരുന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സഭ ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെടും. ഹാനോക്കിന് ജലപ്രളയത്തിൽ കൂടി കടന്നുപോകേണ്ട ആ സ്ഥിതി വരാഞ്ഞതുപോലെ വിശ്വാസികൾ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകുകയില്ല. മഹാപീഡനത്തിലും കർത്താവിന് സഭയെ സംരക്ഷണം ചെയ്യുവാൻ കഴിയുമെന്ന ചിന്തയാണ് പലർക്കും ഉള്ളത്. അതെ, കർത്താവിന് അങ്ങനെ ചെയ്യുവാൻ കഴിയും. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ജലപ്രളയത്തിൽ ദൈവം നോഹയെ ഒരു പെട്ടകത്തിൽ കാത്തു പരിപാലിച്ചു, വാസ്തവമാണ്. എന്നാൽ അവൻ ഹാനോക്കിനെ ലോകത്തിൽ നിന്നും എടുക്കുകയാണ് ചെയ്തത് എന്നോർക്കണം. മഹാപീഡനകാലത്ത് അവന്റെ വകയായുള്ള രണ്ടു കൂട്ടം ആളുകൾ കാണും, ഒരു കൂട്ടർ എടുക്കപ്പെടും. ഫിലദൽഫിയയിലെ സഭയുടെ കർത്താവ് പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. മറ്റേ കൂട്ടർ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകുന്നവരാണ്. ജാതികളുടെ വലിയ സംഖ്യയും 144,000 ഇസ്രായേലിലും അവർക്ക് ദൈവത്താൽ മുദ്ര ലഭിക്കേണ്ടതിനാൽ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകും. സഭ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകുമെന്ന് തിരുവചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പൌലോസിന്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് മടങ്ങിവരും എന്ന വിശ്വാസമായിരുന്നു പൌലോസിനുണ്ടായിരുന്നത്. എന്നാൽ ഒന്നാമത് മഹാപീഡനത്തിൽ കൂടി കടന്നുപോകേണ്ടി വരും എന്ന് പൌലോസ് പ്രതീക്ഷിച്ചിരുന്നതായിരകയില്ല. തന്റെ ജീവിതകാലത്ത് അനേക പ്രശ്നങ്ങളിൽ കൂടി പൌലോസ് കടന്നുപോയി. എന്നാൽ അത് മഹാപീഡനമാണെന്ന് അവൻ വ്യാഖ്യാനിച്ചില്ല. സന്തോഷത്തോടുകൂടിയുള്ള പ്രതീക്ഷയുമായി പൌലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പൌരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. മഹാപീഡനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഇതെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. മഹാപീഡനത്തിനു വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനുവേണ്ടി പൌലോസ് നോക്കിപ്പാർക്കുകയായിരുന്നു എന്ന് അവന്റെ സന്തോഷത്തോടുകൂടിയ കാത്തിരിപ്പ് വ്യക്തമാക്കുന്നു. 3:21 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മനോഹരമായിരിക്കുന്നില്ലേ? താഴ്ചയുള്ള ശരീരം അഥവാ കുറവുള്ള ശരീരം, ബലഹീനമായ ശരീരം. കർത്താവ് നമ്മുടെ ഭൌമികമായ ശരീരം മാറ്റും. നമ്മുടെ ഈ ശരീരം മണ്മയമാണ്, അത് എല്ലാവിധമായ പരിമിതികളുമുള്ളതാണ്. ഇത് ഈ ലോകത്തിന് അനുയോജ്യമായിട്ടുള്ളതത്രേ. ഇതുപോലെ ബാഹ്യാകാശത്തേക്ക് പോകുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ശരീരം ഭൌമികമാണ്. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ ശരീരങ്ങൾ നശിക്കുന്ന ശരീരങ്ങളാണ്. ഞാനും നിങ്ങളും ഒരിക്കൽ ഈ ശരീരം വിട്ടുപോകും. നാശമുള്ള ശരീരമാകയാലാണ് നാം അവയെ വിട്ടുപോകുന്നത്. അവ രൂപാന്തരപ്പെടും, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. നമുക്ക് ലഭിക്കുന്ന ശരീരം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവനുണ്ടായിരുന്ന ശരീരം പോലുള്ളതായിരിക്കും. അത് മഹത്വമുള്ളൊരു ശരീരമായിരിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. 1 Cor 15:51-52 ആണ് ഞാൻ വായിച്ചത്. ഈ രൂപാന്തരം കാഹളനാദം കേൾക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 1 Thessalonians 4:16 കാഹളനാദം സഭയുടെ ഉൾപ്രാപണത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് ദൈവത്തിന്റെ കാഹളമാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതത്രേ. കർത്താവാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുന്നത്. അവന്റെ ശബ്ദത്തിന് മഹത്വവും പദവിയും കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അവന്റെ ശബ്ദം തുളച്ചു കയറുന്നതും ഭയമുളവാക്കുന്നതുമാണ്. മഹുത്തീകരിക്കപ്പെട്ട കർത്താവിന്റെ ശബ്ദത്തെ യോഹന്നാൻ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക, കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. വെളിപ്പാട് 1:10-11 ഞാൻ വായിച്ചത്. ആരാണ് സംസാരിക്കുന്നതെന്ന് അറിയുവാനായി തിരിഞ്ഞപ്പോൾ മഹുത്തീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ കണ്ടു. അവന്റെ ശബ്ദമായിരുന്നു യോഹന്നാൻ കേട്ടത്. ഇന്ന് ക്രിസ്തുവിന് നമ്മോടുള്ള വാക്കുകൾ ഇതത്രേ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിക്കുവാനുള്ള അവസാനത്തെ ക്ഷണമാണിത്. മഹാപീഡനകാലമാകുന്ന രാത്രി വരുന്നതിനു മുമ്പേ അവന്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള ക്ഷണമാണിത്. വാതിൽ തുറക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ, വിശ്വാസമർപ്പിച്ചവർ, ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. അവർ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകയില്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതും ഇതേ ചിന്തയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതെ, ക്രിസ്തു ഇതുവരെ പ്രത്യക്ഷനായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ക്രിസ്തുവിന്റെ ആഗമനത്തിനുവേണ്ടിയുള്ള പ്രത്യാശയും ആകാംക്ഷയും ശ്രദ്ധിക്കുക. ഭാവിയെക്കുറിച്ച് പൗലോസിനൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ച് താങ്കൾക്കുള്ള പ്രത്യാശ എന്താണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതായിരുന്നു പൗലോസിന് ഭാവിയെക്കുറിച്ചുണ്ടായിരുന്ന പ്രത്യാശ. നമ്മുടെയും പ്രത്യാശ അത് തന്നെയാകുന്നു എന്ന് നാം ഓർക്കണം. ഈ പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവൈദലെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയോടുകൂടെയാണോ മുൻപോട്ട് പോകുന്നത്? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ഓരോ ദിവസവും നിന്നിൽ ആശ്രയിച്ച് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ ഹിതം മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. അങ്ങേ മാത്രം സഹിപ്പാനും അങ്ങേ മാത്രം അനുസരിച്ച് ജീവിപ്പാനും അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ഇനി ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ടതായ ദൂതനായ സ്തോത്രം. ഞങ്ങളുടെ പൗരത്വം ഈ ഭൂമിയിലല്ല എന്ന് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. ഞങ്ങൾ ആ ചിന്തയോടുകൂടെ, ഞങ്ങൾ ഏതൊരു രാജ്യത്തിന്റെ പൗരന്മാരാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപയിൽ ഓരോ ദിവസവും നിറച്ച് ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഏക സത്യ നിത്യ തൃത്വ ദൈവമേ വന്ദനം എന്ന് ആരംഭിക്കുന്ന ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സാറാമ പൗലോസ് എറണാകുളം, എൽ സി കൈതക്കാട്, ബ്രദർ മേഴ്സി ഹോം കുമ്പനാട് എന്നിവരാണ്.
സർവശക്തനായ ദൈവമേ വന്ദനം. വന്നോനെ വന്ദനം ഏക സത്യ നിത്യ തൃത്വ ദൈവമേ വന്ദനം പിതൃ പുത്ര പരിശുദ്ധാത്മ
കുഞ്ഞാട്ടൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്ന് തുടങ്ങുന്ന ഈ ഗാനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു മനോജ് ടി സി കണ്ണൂർ.
കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടി ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളിന ആ ഭാഗ്യം കണ്ടു.